السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹീതമായ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ജീവിച്ചിരിക്കുക എന്നത് പോലും ഒരു മഹാഭാഗ്യമായി കണ്ടിരുന്നവരായിരുന്നു സലഫുകൾ എന്നത് മുമ്പുള്ള ക്ലാസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ, ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് കൃത്യമായി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി കൊണ്ട് പറയാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഈ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നത് വല്ലാത്ത ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ലയുടെ വജാ ഷഹ്റു റമദാന എന്ന റിസാല വായിച്ചപ്പോൾ ആ കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേളയിൽ സന്തോഷിക്കുക, സന്തോഷം രേഖപ്പെടുത്തുക എന്നത് നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ പുണ്യകരമായ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായി സന്തോഷിക്കുക അല്ലെങ്കിൽ സന്തോഷം രേഖപ്പെടുത്തുക, ആഹ്ലാദിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ, തീർത്തും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കേണ്ടത്. ഈ വിശുദ്ധ റമദാനിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം തന്ന ആ ഏറ്റവും വലിയ ന്യാമത്തിന് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത് രണ്ട് രൂപത്തിലായിരിക്കണം. ഒന്ന്, അള്ളാഹുവിന് ഹംദുകൾ അർപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിന് സനാ ചെയ്യുകയും അള്ളാഹുവിന് ഹംദുകൾ അർപ്പിക്കുകയും ചെയ്യുക, ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫ്ലഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞ നാല് കാര്യങ്ങൾ. ഒന്ന്, ഇഖ്വാലു അലല്ലാഹി തആല, നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് വരിക, അള്ളാഹുവിലേക്ക് മുന്നിട്ട് വരിക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. രണ്ട്, വലി മുഹാസബത്തിൻ നഫ്സി, സ്വയം വിചാരണ നടത്തുക. മൂന്ന്, വലിൽ ഖിയാമി ബിത്തോഅത്തില്ലാഹി തബാറക വ തആല, അള്ളാഹു പറഞ്ഞിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുക. നാല്, വലിൽ ബുഅദി അനിൽ ഉമൂരില്ലത്തി ഹറമഹുല്ലാഹു ജല്ല വഅല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഈ റമദാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി ലഭിക്കുന്നതിന് വേണ്ടി, ആ മഹത്തായ തൗഫീഖ് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ലഭിച്ചതിന് പകരമായി അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക, അത് രണ്ട് രൂപത്തിൽ. ഒന്ന്, അള്ളാഹുവിനെ സനാ ചെയ്യുക, ഹംദ് ചെയ്യുക. രണ്ട്, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ച നാലഞ്ച് കാര്യങ്ങൾ, അതും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതാണ് ഒന്നാമതായിട്ട് ഈ വിഷയം സംബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട്, റമദാനിന്റെ ഫളായിലുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഈ മാസത്തിന്റെ അവസാനം വരെ, ഈ വിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുന്നത് വരേക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട റമദാനിന്റെ ഫളായിലുകൾ എന്താണോ, ആ ഫളായിലുകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അത് പലരും മറന്നു കളയുന്നത് കൊണ്ടാണ് ആദ്യത്തെ ദിവസം ചില ആവേശമൊക്കെ തോന്നുമെങ്കിലും, ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും, പക്ഷെ പിന്നീട് അത് തണുത്തു പോകാറാണ് സാധാരണ പതിവ്. അപ്പൊ രണ്ടാമതായി നമ്മുടെ മനസ്സിൽ വെക്കേണ്ട പോയിന്റ് ഇതാണ്, റമദാനിന്റെ ഫളായിലുകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം, അത് നമ്മുടെ മനസ്സുകളിൽ കുറിച്ചിടണം. അതിൽ ചിലത്, ഒരു 89 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണിത്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരു സംഗതിയാണെങ്കിലും അതിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ, അതിനെപ്പറ്റി അറിയണമെങ്കിൽ, അതിനെപ്പറ്റി വേണ്ട ആദരവും ബഹുമാനവും കൊടുക്കണമെങ്കിൽ അതെന്താണ് എന്നുള്ളത് അറിയണം, അതിന്റെ മഹത്വം അറിയണം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അത് ഏതൊരു വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മുടെ ഭൗതികമായ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനോടുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകുന്നത്. അത് ഏതൊരു സംഗതിയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് റമദാനിന്റെ ഫളായിലുകളായിട്ട് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് ചില കാര്യങ്ങൾ, അത് ഓരോന്നും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മാസം അത് റമദാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു മാസത്തിന്റെയും പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മാസമാണ്, ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. ലോകത്തുള്ള ജനങ്ങൾക്ക് ഹുദയായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട, സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിലാണ്. മൂന്ന്, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ലൈലത്തുൽ ഖദർ, അത് ഈ റമദാനിലാണ്. നാല്, ഒരു വർഷം മുതൽ അടുത്ത വർഷത്തേക്ക് വേണ്ട ഖളാ ഖദറുകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഈ റമദാനിലാണ്. അഞ്ച്, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്നു, അത് ഈ റമദാനിന്റെ മാത്രം പ്രത്യേകതയാണ്. ആറ്, നരകത്തിന്റെ എല്ലാ കവാടങ്ങളും അടക്കപ്പെടുന്നു. ഏഴ്, മനുഷ്യരെ ലലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചുക്കൾ മറദത്തുൽ ജിന്നി, അവരെ അള്ളാഹു ബന്ധിപ്പിക്കുന്നു. അടുത്തത്, ഈ റമദാനിന്റെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്നും അള്ളാഹു അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നു. ഇത് റമദാനിന്റെ ഒരു പ്രത്യേകതയാണ്, അള്ളാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതും ഇതല്ലാത്തതുമായ ഒട്ടേറെ ഫളാഇലുകൾ, ഒട്ടേറെ ശ്രേഷ്ഠതകൾ ഈ റമദാനിനുണ്ട്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിൽ അതുണ്ടാകേണ്ടതുണ്ട്. ആ ചിന്തയോടുകൂടിയായിരിക്കണം ഈ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ വിനിയോഗിക്കേണ്ടത്. അതിന് ശുക്ര കാണിച്ചുകൊണ്ടും ഇത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിഅമത്തിന് അനുഗ്രഹം ചെയ്തുകൊണ്ടായിരിക്കണം റമദാനിന്റെ ഓരോ നിമിഷവും മുന്നോട്ട് ചലിപ്പിക്കേണ്ടത്. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ വാചകം നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു വാചകം, വകൈഫ ലാ യുബശ്ശിറുൽ മുഅ്മിനു ബിഫത്ഹി അബ്വാബിൽ ജിനാൻ. ഈ മാസം എന്നുള്ളത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ്. എങ്ങനെയാണ് ഈ മാസത്തിൽ ഒരു സത്യവിശ്വാസി സന്തോഷിക്കാതിരിക്കുക? എങ്ങനെയാണ് അവര് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക? വകൈഫ ലാ യുബശ്ശിറുൽ മുദ്നിബു ബിഅല്ലഹി അബ്വാബിൻ നിറാൻ. നരകത്തിന്റെ കവാടങ്ങൾ വാതിലുകൾ അടക്കപ്പെടുന്ന ഈ മാസത്തിൽ പാപം ചെയ്യുന്നവന് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക? വകൈഫ ലാ യുബശ്ശിറുൽ ആഖിലു ബിവഖ്തിൻ യുഖല്ലു ഫീഹി ശൈത്താനു. പിശാചുക്കളെ ബന്ധിക്കുന്ന ഈ സമയത്ത് ബുദ്ധിമാനായ ഒരു മനുഷ്യന് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുക? വമിൻ ഐന യുഷ്ബിഹു ഹാദ സമാന സമാനുൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും സന്തോഷമാണ്, നന്മ ചെയ്യുന്നവന് സന്തോഷം, കാരണം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തിന്മ ചെയ്ത് ജീവിച്ചവനും സന്തോഷം, നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനും അവനും സന്തോഷം, കാരണം മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളെ അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, വമിൻ ഐന യുഷ്ബിഹു ഹാദ സമാന സമാനുൻ. ഈ മാസത്തോട് സമാനമായ, ഈ മാസത്തിന് തുല്യമായ, ഇത്രത്തോളം ശ്രേഷ്ഠതകൾ നിറഞ്ഞ, ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന് കുളിര് പകരുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന മറ്റൊരു കാലം, മറ്റൊരു മാസമുണ്ടോ, മറ്റൊരു സമയമുണ്ടോ എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റത്വായിഫിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ റമദാനിന്റെ ഫളാഇലുകളാണ്, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ശിർക്ക് ചെയ്തവന്റെ കർമ്മങ്ങൾ അതല്ലാഹു സ്വീകരിക്കുകയില്ല. അതല്ലാഹു സ്വീകരിക്കുകയില്ല എന്നതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത്, നമ്മൾ ആരോടെങ്കിലുമായി ഹജർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹജർ പരിഹരിക്കേണ്ട മാസം ഇതാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹജർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പരസ്പരം പിണങ്ങി നിൽക്കുക, സലാം പറയുന്നില്ല, കണ്ടാൽ തിരിഞ്ഞു കളയുക, ഇത് വലിയൊരു രോഗമാണ് എന്നുള്ളത് നമുക്കറിയാം. വർഷങ്ങളായി പരസ്പരം സംസാരിക്കാത്ത, പരസ്പരം മിണ്ടാതിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതിന്റെയൊക്കെ കാരണം അന്വേഷിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാരണങ്ങളായിരിക്കും, ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കും അതിന്റെയൊക്കെ പിന്നിലുണ്ടാകുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിസ്സാരമായ കാരണങ്ങൾ പറയുകയും എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുകയും ചെയ്യുക, അത് ഏതൊരു ബന്ധമാണെങ്കിലും, അത് കുടുംബ ബന്ധമാണെങ്കിലും അതല്ലാത്ത ബന്ധമാണെങ്കിലും, ആ ബന്ധത്തെ വിച്ഛേദിക്കുക. അങ്ങനെ ബന്ധം വിച്ഛേദിക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ റമദാനിൽ ഇത് പറയാനുള്ള കാരണം ഇത് തിരുത്താനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ. ഇത് തിരുത്താനും നമ്മൾ ആരോടാണോ പിണങ്ങി നിൽക്കുന്നത്, മിണ്ടാതെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ പകയോടെ, അല്ലെങ്കിൽ നമുക്ക് വിദ്വേഷമുണ്ട്, പകയുണ്ട്, വൈരാഗ്യമുണ്ട്, അതെന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കുകയും അയാളോട് സലാം പറയുകയും എന്നിട്ട് ആ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട മാസമാണിത്. ഈ മാസത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് എന്താണ് ഒരു സത്യവിശ്വാസിയിൽ നിന്നും അതുണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ അത് വളരെ ഗൗരവമുള്ള ഹദീസുകളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നേരത്തെ ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ചില പ്രത്യേകമായ സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് യൗമുൽ ഇസ്നൈൻ, രണ്ട് യൗമുൽ ഖമീസ്. ആ ഹദീസിൽ കാണാം, ഫയഗ്ഫറു ലികുല്ലി അബ്ദി ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ആർക്കൊക്കെ? ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആൻ, അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ റജുലൻ, പക്ഷെ അതിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തി. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഈ മാറ്റി നിർത്തിയ കൂട്ടത്തിൽ, ഈ മാറ്റി നിർത്തിയ ടീമിൽ നമ്മളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആരാണ് അയാൾ? ഇല്ലാ റജുലൻ, ആ മുശിരിക്കിന്റെ കൂടെ മാറ്റി നിർത്തിയ ആള്. കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹന, അവനും അവന്റെ സഹോദരനുമിടയിൽ ഷഹന ഉണ്ട്, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്, അവർ പിണക്കത്തിലാണ്. അങ്ങനെ അവരുടെ കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മലക്കുകളോട് പറയുന്നു, ഫയുഖാലു, പറയപ്പെടുന്നു, അൻലിറു ഹാദൈനി, ഈ രണ്ടുപേരുടെയും കർമ്മങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, ഹത്തായ സ്തുലിഹ, അവ രണ്ടുപേരും സുലഹിലാകുന്നത് വരെ. വേറെ ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിമ ഫൗഖ സലാസിൻ ഇൽതഖിയാനി ഫയഅരിദു ഹാദാ വയഅരിദു. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കുന്നത് അനുവദനീയമല്ല, മൂന്ന് ദിവസത്തേക്കാൾ കൂടുതലായിട്ട്. എന്നാൽ ആദർശപരമായ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ തലം അതൊന്ന് വേറെയാണ്, അത് വേറെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെതായ കാര്യങ്ങൾ, അതേതൊക്കെ രൂപത്തിലാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സന്ദർഭത്തിലാണ് അത് അനുവദിച്ചിട്ടുള്ളത്, മൂന്ന് ദിവസത്തിൽ കൂടുതൽ, അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഹദീസിൽ പറഞ്ഞത് ഇങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ അത് അനുവദിച്ചിട്ടില്ല. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ആ രണ്ടാളിൽ ഏറ്റവും ഖൈറായവൻ, ശ്രേഷ്ഠരാരാണ്? സലാം പറഞ്ഞവനാണ്. സലാം പറഞ്ഞിട്ട് ആ പിണക്കം അവസാനിപ്പിക്കുന്നവനാണ്. അപ്പൊ ഈ ഹദീസ്, ഈ രണ്ട് ഹദീസ്, ആ ഒരു ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഈ രണ്ടാളുകളുടെ പിണക്കം, ആ പിണക്കം തീരുന്നതെന്നാണോ അതുവരെ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു മാറ്റിവെക്കുന്നു എന്നതാണ് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ള. അതുകൊണ്ട് തന്നെ ഈ റമദാൻ നമുക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഇത് വളരെ വിശദമായി പറയേണ്ട ഒന്നാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം സൂചിപ്പിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് പുറത്തു കൊടുത്തെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊന്നില്ലല്ലോ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ് സിദ്ദീഖ, ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ. ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില തീരുമാനങ്ങൾ എടുത്തു, ഇനി ഞാൻ ഒരിക്കലും ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ ആരോപണം ഉന്നയിച്ച ചില ആളുകൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിരുന്നു. വിശദമായ ചരിത്രമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന ആയത്തിറങ്ങി. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അപ്പൊ അള്ളാഹ് പുറത്തു തരും, അതുകൊണ്ട് നിങ്ങളും പുറത്തു കൊടുക്കണം. ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തീരുമാനം പിൻവലിച്ചു. അപ്പൊ സ്വന്തം മകളെക്കുറിച്ച് പോലും വ്യഭിചാരോപണം പറഞ്ഞു നടന്ന ആളുകൾക്ക് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുറത്തു കൊടുത്തുവെങ്കിൽ, നമ്മളൊക്കെ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ വളരെ നിസ്സാരമായ ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കും, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അവരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണോ? മുശ്രിക്കിന്റെ കൂടെ രണ്ട് കൂട്ടരുടെ കർമ്മങ്ങളാണ് അള്ളാഹു മാറ്റിവെക്കുന്നത്, ഒന്ന് മുശ്രിക്ക്, മറ്റൊന്ന് മുഷാഹിൻ. അതേതുവരെ? അവർ പരസ്പരം സലാം പറയുന്നത് വരെ. മാത്രമല്ല അതിന്റെ മറ്റൊരു രിവായത്തിൽ, അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള മറ്റൊരു നിവേദനത്തിൽ കാണാം, അങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതലായി ഫമൻ ഹജറ ഫൗക സലാസിൻ ഫമാത ദഖല നാറ എന്ന റിപ്പോർട്ട് കാണാം. അങ്ങനെ അയാൾ മരിച്ചു, ഫമാത ദഖല നാറ, അയാള് നരകത്തിൽ പ്രവേശിച്ചു. അബൂദാവൂദ് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ പിണക്കം മൂന്ന് ദിവസത്തിൽ കൂടുതലായി. അപ്പൊ ഇതിന്റെ ഗൗരവം ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം, ഈ റമദാനിന്റെ ഈ വേളയിൽ നമ്മൾ ആലോചിക്കണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹു പ്രതാപമല്ലാതെ വർദ്ധിക്കുകയില്ല. വിട്ടുവീഴ്ച കൊണ്ട് ഒരാൾക്ക് പ്രതാപമല്ലാതെ, ഇസ്സത്ത് അല്ലാതെ ഒരാൾക്ക് കിട്ടുകയില്ല എന്നുള്ളത് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് എന്ത് തന്നെയാണെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാപ്പ് കൊടുത്തത്, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല. കണ്ടിട്ടില്ല, കൊണ്ടുപോയിട്ട സഹോദരങ്ങള് പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തെത്തി ഖുർആന സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്യുന്നില്ല, ഒരു പ്രതികാരവും ചെയ്യാനില്ല. അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുത്തു. അപ്പൊ ഈ ഹദീസിലുള്ളത് ഇങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതലായാൽ ഫമാത, അങ്ങനെ അയാൾ മരിച്ചു, ദഖല നാറ, അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്നതാണ്. ഇതേപോലെ തന്നെ ഇതിന്റെ വേറെ രീവായത്തിൽ കാണാം, മൻ ഹജറ അഖാഹു സനത, ഇങ്ങനെ പരസ്പരം മിണ്ടാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ടുണ്ട്. ഇതൊന്നും ഒരു പുത്തരിയല്ല, ഒരു വർഷം രണ്ട് വർഷം ഇതൊക്കെ ദീർഘമായി അയൽവാസികൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ഇതൊന്നൊരു പുതിയ വിഷയമല്ല നമ്മുടെ നാട്ടിൽ. പലതിന്റെയും കാരണം സാമ്പത്തികമായ പ്രശ്നങ്ങള്, ചില സംസാരങ്ങള്, ചില സന്ദർഭത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങള് പരിഹരിക്കാവുന്നതായിരുന്നു. പക്ഷേ പലരുടെയും വാശി, ദേഷ്യം, ഞാൻ എന്ന അഹംഭാവം, എന്റെ പണം, എന്റെ ആരോഗ്യം, എന്റെ സ്റ്റാറ്റസ്, ഈ ഭൗതികമായ ചിന്തകള് വളരെ നയിച്ചു. എന്താണെങ്കിലും ഈ ഹദീസിലുള്ളത് ഇങ്ങനെ ഒരു വർഷമായി, ഫഹുവ കസഫ് കിദമിഹി, അവൻ അവന്റെ രക്തം ചിന്തിയതുപോലെയാണ്. ആ വാശിയിലും ആ വൈരാഗ്യത്തിലും പിണങ്ങി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ, ഫഹുവ കസഫ് കിദമിഹി, അവൻ അവന്റെ രക്തം ചിന്തിയതുപോലെയാണ്. ഇതിന് ഒരുപാട് ശറഹ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അന്യായമായി ഒരാളുടെ രക്തം ചിന്തുക എന്നത് ഷിർക്കിന് ശേഷം ഖുർആൻ പഠിപ്പിക്കപ്പെട്ട വലിയ വൻ പാപങ്ങളിൽ ഒന്നാണ്. അതിനോടാണ് ഇത് ഉപമിച്ചിരിക്കുന്നത്. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമതായി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ വാശി, ദേഷ്യം, വൈരാഗ്യം ഇതൊക്കെ ചില ഘട്ടത്തിൽ പിശാച്ച് നമ്മുടെ മനസ്സിലിട്ട് തരും, അതൊരു സത്യമാണ്. പക്ഷെ നമുക്ക് വിവേകമുണ്ടാകണം. നമ്മൾ സത്യവിശ്വാസികളാണ്. മരിച്ചു പോകേണ്ടവരാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇത് നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സമയമാണ്. അവ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സന്തോഷിക്കുക, അതിൽ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക. ആ ശുക്ർ കാണിക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് റമദാനിന്റെ ഫളാഇലുകളെ കുറിച്ചുള്ള ബോധം, ചിന്താ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ മാസത്തിലെ ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മൂന്നാമത് പറഞ്ഞത് മുശ്രിക്കിന്റെ കൂടെ കർമ്മങ്ങൾ സ്വീകരിക്കാത്ത ഒരാൾ കൂടി ഇസ്ലാം പഠിപ്പിച്ചു, അത് ഈ മുഷാഹിനാണ്. അതല്ല മാറ്റിവെക്കാൻ പറയുന്ന അവരുടെ കർമ്മങ്ങൾ ഏതുവരെ? ഹത്താ ഹസ്തൈഹ, അവർ രണ്ടുപേരും സുലഹിലാകുന്നത് വരെ, പരസ്പരം സലാം പറയുന്നത് വരെ. ആദ്യം ആര് സലാം പറഞ്ഞോ, സലാം പറഞ്ഞവൻ ആ ഇസ്മിൽ നിന്നും രക്ഷപ്പെട്ടു, അയാൾ അതിൽ നിന്നും ആ തെറ്റിൽ നിന്നും ഒഴിവായി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബ ചെയ്യുക എന്നതാണ്. ഇത് പല സന്ദർഭങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് തൗബ ചെയ്യുക എന്നത്. തൗബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് രൂപത്തിലുണ്ട്. അത് ചെറിയ തെറ്റുകളാണെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ പൊറുക്കപ്പെടും. ഇപ്പൊ ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെ അതിന്റെ ഇടക്കുള്ള പാപങ്ങൾ പൊറുക്കും. ഒരു ജുമാ മുതൽ മറ്റേ ജുമാ വരെ, ഒരു നിസ്കാരം മറ്റേ നിസ്കാരം വരെ. അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് സഹായറുകളാണ്, ചെറിയ പാപങ്ങളാണ്, ചെറിയ ദോഷങ്ങളാണ് അതിലൂടെ പൊറുക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ വൻ പാപങ്ങളാണെങ്കിൽ, വൻ പാപങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പലരുടെയും മനസ്സിലുണ്ടാവുന്നത് ഏഴെണ്ണം എന്നായിരിക്കും, അല്ല. അതൊരുപാടുണ്ട്, 70, 700 അതിലേറെ. അങ്ങനെയൊക്കെ അതിലെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റുകളാണെങ്കിൽ, പാപങ്ങളാണെങ്കിൽ തൗബ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഈ റമദാൻ. എന്തിന്? തൗബ ചെയ്യാനുള്ള സന്ദർഭം. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ആരും അറിയാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഭാര്യ പോലും അറിയാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാതാപിതാക്കൾ അറിയാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾ അറിയാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ വളരെ രഹസ്യമായി ചെയ്ത തെറ്റുകൾ, അതല്ലാത്ത ഒരുപാട് തെറ്റുകൾ നമ്മുടെ പെരുമാറ്റങ്ങളില്. ഇപ്പൊ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. അവരുടെ പൊരുത്തം കിട്ടാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ അയൽവാസികളോടുള്ള പെരുമാറ്റങ്ങൾ, അവരോടുള്ള ബാധ്യതകൾ, അവരോടുള്ള കടമകൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത്, അതേപോലെ തന്നെ കുടുംബജീവിതത്തിലുള്ളത്, ഇതൊക്കെ എന്തൊക്കെയാണ് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അതെന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ വിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ പല സന്ദർഭത്തിൽ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റമദാൻ മാസത്തിൽ ജീവിച്ചു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല, പക്ഷെ റമദാൻ തീർന്നുപോയി. റമദാൻ ആകെ ഒരു മാസമേ ഉള്ളൂ, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് റമദാൻ എന്നുള്ളത്. പക്ഷെ റമദാനിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം അവന് ലഭിച്ചു. എന്നിട്ടും ഫലം യുഗുഫർ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നതാണ് ആ ഹദീസിലുള്ളത്. അതിന് ആമീൻ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാം, ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ദുആ? റമദാൻ ലഭിച്ചിട്ടും ഒരാളുടെ പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇപ്പൊ സാമ്പത്തിക രംഗത്ത് ഇതൊന്നും വേറൊരാൾക്കും ചിലപ്പോ അറിയാനോ മനസ്സിലാക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ന് ആ രംഗത്ത് ഒരുപാട് തെറ്റുകൾ പലർക്കും സംഭവിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായ വലിയൊരു ലാഭം, വലിയൊരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കുറച്ചൊക്കെ ഹറാമുകൾക്ക് നേരെ പലരും കണ്ണ് ചിമ്മാണ്. പലർക്കും അറിയാം ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഇതൊക്കെ ശരിക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ നമുക്ക് നൽകുന്നത്. എന്നിട്ടും അവനത് സാധിച്ചിട്ടില്ലെങ്കിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തത്. അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരത്താകട്ടെ എന്നാണ് ദുആ. അതിന് ആമീൻ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകളും അബദ്ധങ്ങളും അത് എല്ലാവർക്കും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അബദ്ധങ്ങൾ സംഭവിക്കുക എന്നതല്ല പ്രശ്നം, അതല്ല കുറ്റകരമായി തീരുന്നത്. ആ തെറ്റുകൾ സംഭവിച്ചിട്ടും പാപങ്ങൾ ചെയ്തിട്ടും അതിൽ തൗബ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം. അവിടെയാണ് നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത്. തെറ്റുകൾ ആർക്കും ആരിൽ നിന്നും സംഭവിക്കാം. ആ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുല്ലുബിനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബുൻ. ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസ്. ആദമിന്റെ മക്കളൊക്കെ തന്നെ തെറ്റുകാരാണ്, പാപികളാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബുൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്കൃഷ്ടരായവർ, ഖൈറായവർ ആരാണ്? തൗബ ചെയ്യുന്നവരാണ്. അപ്പൊ തെറ്റുകൾ, പാപങ്ങൾ, അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. അതിന് തൗബ ചെയ്യാനുള്ള അവസരമാണ് റമദാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നാലാമതായിട്ട്. മാത്രമല്ല, ഇമാം ഖുർത്തുബിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ റമദാൻ എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥത്തെ കുറിച്ച് അവർ പറഞ്ഞപ്പോ പറഞ്ഞത് റമള അല്ലെങ്കിൽ റമള് എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന പദം ഉണ്ടായത്. എന്താ റമള? കരിച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുമ്പോ പാപങ്ങളെ കരിച്ചു കളയുക എന്നതാണ്. ശരിക്ക് കരിച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥം. റമള കരിച്ചു കളയുക, അതിൽ നിന്നാണ് ഈ റമദാൻ. അതിന്റെ ഈ റമദാൻ എന്നുള്ള പദം എന്തിൽ നിന്നുണ്ടായി എന്നുള്ള ചർച്ച നടക്കുന്ന സന്ദർഭത്തിലാണ് ഇവരിത് പറഞ്ഞത്. അതിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം, ആ പദത്തിൽ നിന്നാണ് റമദാൻ ഉണ്ടായത്. അപ്പൊ എന്താ റമദാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മനുഷ്യന്റെ, അവന്റെ അടിമകളുടെ, മനുഷ്യരുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം എന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് വിശുദ്ധ റമദാൻ. ഇതിൽ ഈ വിശുദ്ധ അനുഗ്രഹീതമായ വേളകളിൽ, സന്ദർഭത്തിൽ, വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഒരാൾക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ, ഏറ്റവും പരാജയം സംഭവിച്ചവൻ അവനാണ് എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബയുടെ വിഷയമാണ്. അതിൽ പ്രധാനമായിട്ടും ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ നമ്മൾ പഠിച്ചതാണ്. എന്താണോ നമ്മൾ ചെയ്യുന്ന തെറ്റ്, അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക, പിന്നീടൊരിക്കലും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക, ആത്മാർത്ഥമായി ഖേദപ്രകടനം നടത്തുക, ദുഃഖിക്കണം, ഖേദം രേഖപ്പെടുത്തണം, മനസ്സിൽ വിഷമുണ്ടാകണം. അതേപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ഇടപാടാണെങ്കിൽ പ്രത്യേകം പണ്ഡിതന്മാര് സൂചിപ്പിച്ച കാര്യം, പരസ്പരമുള്ള ഹക്കാണെങ്കിൽ, അങ്ങനെ പലരുടെയും ഹക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അത് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഹക്ക് തിരിച്ചു കൊടുത്തിട്ട് തൗബ ചെയ്തെങ്കിലേ അള്ളാഹു ആ തൗബ സ്വീകരിക്കൂ. പ്രത്യേകം മനസ്സിലാക്കണം. ആറ് മാസം കൂടുമ്പോഴും അതേപോലെ തന്നെ ആഴ്ചകളിലും ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലാത്ത ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ട്, വർഷങ്ങളിൽ ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ, മനുഷ്യർ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ വല്ല ഹക്കും, അന്യരുടെ വല്ല ഹക്കും, അന്യായമായത് നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തുമാകാം. ഹദീസിൽ പറഞ്ഞല്ലോ ഖിയാമത്ത് നാളിൽ അതുമായിട്ട് വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിച്ചു, ഒരു അറാഖിന്റെ കഷ്ടമാണെങ്കിലോ, അതാണ് അന്യായമായി കൈവശപ്പെടുത്തിയിട്ടുള്ളതോ എങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, അതൊരു അറാഖിന്റെ കഷ്ണമാണെങ്കിൽ പോലും അന്യായമായിട്ടാണ് അവൻ അത് കൈവശപ്പെടുത്തിയതെങ്കിൽ നാളെ പരലോകത്ത് അതുമായിട്ട് വരും. അതിന്റെ വേറെ വിശദീകരണങ്ങളൊക്കെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹക്കുകളാണെങ്കിൽ ആ ഹക്ക് തിരിച്ചു കൊടുക്കണം. അത് ചിലപ്പോൾ പണമാകാം, അല്ലെങ്കിൽ ഒരു തെങ്ങാകാം, അല്ലെങ്കിൽ ഒരു സെന്റ് സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു ചാണ് സ്ഥലമാകാം, വീടാകാം, എന്തുമാകാം. അതെന്തുമാണെങ്കിലും അത് നമ്മൾ നേടിയത്, നമ്മളത് ഉടമസ്ഥപ്പെടുത്തിയിട്ടുള്ളത് അന്യായമായിട്ടാണെങ്കിൽ ആ ഹക്ക് തിരിച്ചു കൊടുത്ത് തൗബ ചെയ്തെങ്കിലേ അള്ളാഹു തൗബ സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാളോട് പോയിട്ട് അതൊരു പൊതുമര്യാദയാണ്, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയി, അതൊക്കെ അബദ്ധമാണ്, തെറ്റുപറ്റിപ്പോയി, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, അത് അയാളോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. അപ്പൊ ഇത് ചെയ്യുക എന്നുള്ളത് തൗബയുടെ ഷർത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇക്കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നാലാമതായിട്ട്, അഞ്ചാമതായിട്ട്, ഈ സന്ദർഭത്തിൽ മുഹാസബത്തുൻ നഫ്സ്, സ്വയം വിചാരണ നടത്താനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഈ റമദാൻ. സ്വയം വിചാരണ നടത്തുക, അത് നമ്മുടെ സലഫുകളുടെ ജീവിത രീതികൾ പരിശോധിച്ചാൽ നമുക്കറിയാം അവർ ഈ കാര്യത്തിൽ വളരെ കനിഷ്ഠതയുള്ളവരായിരുന്നു. സ്വയം വിചാരണ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടലുകള് അത് എല്ലാ ദിവസവും നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ലാഭങ്ങളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ജോലികളെക്കുറിച്ച്, മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൃത്യമായൊരു പ്ലാനിങ്ങും കണക്ക് കൂട്ടലുകളും നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ വിചാരണ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ മരിച്ചാല് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് കണക്ക് ബോധിപ്പിക്കാൻ നമുക്ക് എന്തുണ്ട്. അങ്ങനെ വിചാരണ ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരവസരമാണ് ഈ വിശുദ്ധ റമളാൻ. സ്വയം വിചാരണ നടത്താനുള്ള മുഹാസബത്തുൻ നഫ്സ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. ഇത് വളരെ പ്രധാനപ്പെട്ട താക്കീത് നൽകുന്ന ആശയമുള്ളവരായിട്ടാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇവിടെ ഖുർആന്റെ പ്രയോഗത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്നുള്ളത് ഓരോരുത്തരും നോക്കട്ടെ, പരിശോധിക്കട്ടെ. ഇവിടെ ഖദിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്, അവന്റെ മരണത്തിന് ശേഷമുള്ള ഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഖദിൻ എന്നാ പറഞ്ഞത്, അതിന്റെ അർത്ഥം ഏത് സന്ദർഭത്തിലും ആ മരണം നമ്മളെ സമീപിക്കാം, നമ്മുടെ റൂഹുമായിട്ട് ആ മലക്കുകൾ കടന്നു പോകാം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കട്ടെ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഐ ഹാസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു, നാളെ പരലോകത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ നടത്തുക. വൽനുറു മാദാ ഇദ്ദഖർതും ലി അൻഫുസികും മിനൽ അഅമാലിസ് സ്വാലിഹ, ലിയോമി മഅദിക്കും വഅർലിക്കും അലാ റബ്ബിക്കും, നാളെ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ നിങ്ങളുടെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കപ്പെടും, നാളെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടും. അതുകൊണ്ട് നാളെ ആ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നോക്കട്ടെ എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം വളരെ പ്രസിദ്ധമാണ്. അത് ഇബ്നു അബി ദുനിയയെ പോലുള്ള ആളുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മളത് ഹിഫ്ലാക്കിയ ആളുകളാണ്. ഇപ്പൊ നമ്മള് നമ്മളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക. നിർബന്ധ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയവരായിരിക്കും നമ്മള്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെയാണ് വിചാരണ നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇഖാസത്തുൽ ഇഖ്ഫാൻ എന്നുള്ള ഗ്രന്ഥത്തിൽ അത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു വസിനു അൻഫുസക്കും ഖബ്ല അൻ തുസനു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അളന്നു നോക്കുക, തൂക്കി നോക്കുക. ഉദ്ദേശിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ മരിച്ചാൽ നിസ്കരിക്കാത്തവൻ, സകാത്ത് കൊടുക്കാത്തവൻ, നിർബന്ധ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിക്കൊണ്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ സ്വയം വിചാരണ നടത്തുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്വയം വിചാരണക്കുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ വിശുദ്ധ റമദാൻ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വയം വിചാരണ ചെയ്യേണ്ടത് ഒന്ന്. സ്വയം വിചാരണ ചെയ്യേണ്ട രൂപങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ വിചാരണ നടത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അൽബദ്ഉ ബിൽ ഫറായിലി അവ്വലൻ, ഒന്നാമത്തെ വിഷയം നമുക്കുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മുതൽ വിചാരണ ചെയ്യാൻ തുടങ്ങണം. ഫറായിലുകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇദാ റാ ഫീഹാ നഖ്സുൻ തദാറകഹു, ആ നിർബന്ധ കാര്യങ്ങളിൽ നഖ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അപ്പൊ നമ്മൾ സ്വയം വിചാരണ നടത്തി വെക്കുക, അല്ല എനിക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ശിലാകാര്യങ്ങള് അതല്ലാത്തതിൽ അല്ല എനിക്ക് കൽപ്പിച്ചിട്ടുള്ള ഒരുപാട് നിർബന്ധ കാര്യങ്ങൾ അവിടെ മുതൽ പരിശോധിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഞാൻ നിസ്കരിക്കാത്തവരാണെങ്കിൽ അതിലൊരു തീരുമാനമെടുക്കുക, കൃത്യമായി സക്കാത്ത് നൽകാത്തവനാണെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം. അദ്ദേഹം പറഞ്ഞു, സ്വയം വിചാരണ മഹാസഭത്തിനെ ആരംഭിക്കേണ്ടത് ഫറായിലുകൾ കൊണ്ടായിരിക്കണം. സാരിയൻ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ, അന്നലുറുഫിൽ മനാഹി, അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒന്നാമത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. നിർബന്ധ കാര്യങ്ങളിൽ പോലും വീഴ്ച സംഭവിച്ചവരായിരിക്കും നമ്മൾ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ അതുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. അത് ആലോചിക്കാനുള്ള സമയമാണ് റമദാൻ. فإذا عرف أنه ارتكب منها شيئا تداركه بالتوبة والاستغفار والحسنات الماحية. അങ്ങനെ വിചാരണ നടത്തുമ്പോൾ അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും സൽപ്രവർത്തനങ്ങൾ കൊണ്ടും അത് അതിനെ നന്നാക്കണം. ആ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും ആ പ്രശ്നം പരിഹരിക്കേണ്ടത് തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ഹസനാത്തുകൾ കൊണ്ടുമായിരിക്കണം. സാലിസൻ മുഹാസബത്തുൻ നഫ്സി അലൽ ഗഫ്ല, ഗഫ്ലത്ത്, ദീനീപരമായ കാര്യങ്ങളിൽ ഗഫ്ലത്ത്. ഇത് റമദാനാണ്, ഒരു പേജ് പോലും ഖുർആനാത്ത ഖുർആൻ ഓതാത്ത ആളുകളുണ്ടാവും. ശാരീരികമായ വെറും ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പുകാരെ രണ്ട് രൂപത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്വായിമുൻ ബദനി, ശരീരത്തിന് മാത്രം നോമ്പുള്ള ആളുകൾ, അവരുടെ മനസ്സിനൊന്നും നോമ്പില്ല, അങ്ങനെയുള്ള കുറച്ചാൾക്കാർ. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കും. ഖുറാനിന്റെ ഖുറാനൊന്ന് തുറന്നു പോലും നോക്കിയിട്ടില്ല ഒരായത്ത് പോലും. ഇത് വേറെ അഞ്ച് ആറ് ദിവസങ്ങളായി ഒരു പേജ് പോലും ഓതി തീർക്കാത്ത ആളുകൾ. ഇങ്ങനെ ഗഫ്ലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വിശുദ്ധ റമദാനാണ്. ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഖഫ്ലത്തിൽ ജീവിക്കുന്ന ആളുകൾ, വയത്തദാർക്കു ദാലിക ബിദ്ദിക്രി വലിഖ്ബാലി അലാ റബ്ബി സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ അർശിൽ അലീം. അതുകൊണ്ട് ഇങ്ങനെ ഖഫ്ലത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം? ദിക്ർ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും ആ ഖഫ്ലത്തിൽ നിന്ന് രക്ഷ നേടണം. അപ്പൊ അങ്ങനെയുള്ള ഖഫ്ലത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കലാണ് മൂന്നാമത്തത്. നാലാമത്തത് അദ്ദേഹം പറഞ്ഞു, മുഹാസബത്തു നഫ്സി അലാ ഹറകാത്തിൽ ജവാരിഹി, നമ്മുടെ ജവാരിഹികൾ, നമ്മുടെ അവയവങ്ങൾ, കലാമിൽ ലിസാൻ നമ്മുടെ നാവ്, സംസാരം, വബശീ രിജിലേനി നമ്മുടെ കാലുകളുടെ നടത്തം, വബദ്ദിഷിൽ യദൈനി നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വലദരിൽ ഐനൈനി കണ്ണിന്റെ നോട്ടം, സമായിൽ ഉദിനൈനി ചെവി കൊണ്ട് കേൾക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കണം. മാദ അറത്തു ബിഹാദ വലിമൻ ഫഅൽതുഹു വല അയ്യ വജ്ഹിൻ ഫഅൽതുഹു, ഞാൻ കേട്ടത് അത് എന്താണ്, എന്തിനു വേണ്ടി കേട്ടു, ഞാൻ ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തു, ഞാൻ സംസാരിച്ചത് എന്തിനു വേണ്ടി സംസാരിച്ചു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക, സ്വയം വിചാരണ നടത്തുക. ഇതങ്ങനെ അദ്ദേഹം കുറെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ ഇതാണ് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തൗബക്ക് ശേഷം ഈ ഒരു സ്വയം വിചാരണ നടത്താനുള്ള സമയം ഈ റമദാനാണ്. ഈ റമദാനിൽ നമുക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതിന് സാധിക്കൂല. ഈ ആരോഗ്യവും ഈ ആയുസ്സും അതേത് സമയത്ത് നമുക്ക് നഷ്ടപ്പെടാം എന്നുള്ള ഒരു ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ആറാമതായി ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞു ചില നോമ്പുകാരെ കുറിച്ച്. ആ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവര് പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ അവർ ദാഹം സഹിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ആ നോമ്പുകൊണ്ട് ഒരു നേട്ടവും അവർക്കുണ്ടാകുന്നില്ല. ആ നോമ്പുകൊണ്ട് എന്ത് ഫായിദയാണ്, എന്ത് ഉപകാരമാണുള്ളത്? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നോമ്പിനെ പൂർണമായും സംരക്ഷിക്കണം. അതിന് പ്രതിഫലമില്ലാതാകുന്ന കർമ്മങ്ങളൊന്നും നമ്മളിൽ നിന്ന് സംഭവിച്ചുകൂടാ. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ, അതിൽ അദ്ദേഹം പറഞ്ഞു, ഇദാ സുംത ഫലിസും സംഉക വബസറുക വലിസാനുക, നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണും കാതും നാവും അതിനും നോമ്പുണ്ടാകണം. നീ നോമ്പനുഷ്ഠിക്കുന്നവനാണെങ്കിൽ നിന്റെ കാതിനും നിന്റെ കണ്ണിനും നാവിനും നോമ്പുണ്ടാകണം. അനിൽ കദിരി വൽ ആസിമി വദ അദൽ ഖാദിം വലയക്കുൻ അലൈക വഖാറുൻ വസകീനത വസകീനതൻ വസകീനതുൻ യൗമ സിയാമിക വലാ തജ്അൽ യൗമ ഫിതീക വയൗമ സിയാമിക സവാഅൻ. അദ്ദേഹം പറഞ്ഞത് കദബ്, അതേപോലെ തന്നെ മആസിം, തെറ്റുകള്, പാപങ്ങള്, ഇത് ഒന്നുണ്ടാകരുത്. അതാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, കണ്ണിന് നോമ്പുണ്ടാകണം, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണരുത്, ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, അതേപോലെ തന്നെ നാവ് കൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിക്കരുത്. അപ്പോൾ ഇതിനൊക്കെ നോമ്പുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലയക്കുൻ അലൈക വഖാറുൻ വസകീനതുൻ, നിനക്കൊരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം യൗമ സിയാമിക, ഈ നോമ്പിന്റെ സമയത്ത്. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാഅൻ, നീ നോമ്പ് നോൽക്കുന്ന ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരേപോലെ ആക്കരുത്. നോമ്പുള്ള ദിവസവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്, നോമ്പില്ലാത്ത ദിവസവും അവനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. അങ്ങനെയാകരുത് ഒരിക്കലും നിന്റെ നോമ്പ്. നോമ്പുള്ള ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം കണക്കാണ്, നോമ്പില്ലാത്ത ദിവസവും കണക്കാണ്. നോമ്പില്ലാത്ത ദിവസം ഏതായാലും ഖുർആൻ ഓതൂല, നോമ്പുള്ള ദിവസവും ഖുർആൻ ഓതൂല, നോമ്പില്ലാത്ത ദിവസം ഏതായാലും അങ്ങനെ, നോമ്പ് റമദാനിലാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെയാകരുത്, റമദാനാണത്. അപ്പൊ നീ നോമ്പ് നോൽക്കുമ്പോൾ നിന്റെ അവയവങ്ങൾക്കൊക്കെ നോമ്പുണ്ടാകണം എന്നുള്ളത് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറിൽ കാണാം. മൈമൂൻ ഇബ്നു മിഹ്റാൻ പറഞ്ഞത്, ഏറ്റവും ദുർബലമായ നോമ്പ് ഈ ആൾക്കാരുടെ നോമ്പാണ്. ഏറ്റവും ദുർബലമായ നോമ്പ് ആരുടേതാണ്? ഇവരുടേതാണ്. അദ്ദേഹത്തിന്റെ വാചകം, നോമ്പിൽ ഏറ്റവും അഹ്വനായത്, ഏറ്റവും ദുർബലമായത് ഷറാബി, അയാള് തീറ്റയും കൂടി ഒഴിവാക്കുന്നുണ്ട്. വേറെ ഒന്നും അയാളുടെ ജീവിതത്തിൽ, വേറെ തെറ്റുകൾ അയാൾ ചെയ്യുന്നുണ്ട്, വേറെ പുണ്യകർമ്മങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ല, പക്ഷെ തീറ്റയും കൂടിയില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, എന്നാൽ വേറെ പുണ്യപ്രവർത്തനങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വേറെ തെറ്റുകൾ അയാൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും അഹ്വനായ സൗമ്, ദുർബലമായ നോമ്പാണിത്. കാരണം വേറൊരു മാറ്റവും അയാളുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം നോമ്പുകാരൻ രണ്ടായി തിരിച്ചു, ഒന്ന് അസ്സൗമുൽ ളാഹിരിയ്, അല്ലെങ്കിൽ അസ്സൗമുൽ ജസദിയ്, അല്ലെങ്കിൽ അസ്സൗമുൽ ബദനിയ്, മറ്റൊന്ന് അസ്സൗമുൽ ഖൽബിയ്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇംസാക്കുണ്ട്. എന്തിൽ നിന്ന്? തീറ്റ കൂടി, അതിൽ ഇംസാക്കുണ്ട്, വേറെ ഒന്നും അല്ല. ഇതെന്താണ്? സൗമുൽ ബദൻ ഫഖത്, അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ അമ്മ സൗമുൽ ഖൽബി അല്ലദി ഹുവൽ മഖ്സൂദ് അവ്വൽ ഫഹുവ സൗമ അൻ മഅസില്ലാഹി അസ്സ വജല്ല. അദ്ദേഹം പറഞ്ഞു സൗമുൽ ഖൽബുണ്ട്, അതെന്താണ്? തെറ്റുകളിൽ നിന്ന്, എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള നോമ്പ്, അത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള നോമ്പുകാരുടെ നോമ്പാണെന്ത്? പൂർണമായ നോമ്പ്, ഖൽബിയാകണം. അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം, വെറുതെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. എന്താണ് ആ ഹദീസുകളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫി അൻ യദാ ത്വാമഹു വശറാബഹു. വേണ്ടാത്ത പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും ഒരാൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ അവന്റെ ഭക്ഷണവും പാനീയവും ഒഴിവാക്കണമെന്ന കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരുവിധ ആവശ്യവുമില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതേപോലെ തന്നെ റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, അല്ലാഹു മിൻ സിയാമിഹി അൽജൂഉ വൽ അതശ്, അവന്റെ നോമ്പിലൂടെ അവൻ നേടിയിട്ടുള്ളത് ജൂഉം അതശും, ദാഹവും വിശപ്പും മാത്രമാണ്. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിസ്കരിച്ചവരാണ്, അല്ലാഹു മിൻ ഖിയാമിഹി അസ്സഹർ, വെറുതെ ഉറക്കമൊഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവന്റെ നമസ്കാരം കൊണ്ട് ഉണ്ടായിട്ടില്ല. അഹ്മദ് ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പോ ആറാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പരിക്കുകളൊന്നും നമ്മുടെ നോമ്പിന് ബാധിക്കാതെ നോക്കണം. എല്ലാ അർത്ഥത്തിലും നോമ്പായിരിക്കണം. മൊത്തത്തിൽ ഒരു മാറ്റമാണ്, ഒരു പരിവർത്തനമാണ് ഈ നോമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയിലാകേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ പറയും ഒന്നാമത്തെ പത്ത്, അതങ്ങനെ തീർന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ അതും അങ്ങനെ കണ്ട് തീരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകാം. അപ്പോൾ എല്ലാ സൽപ്രവർത്തനങ്ങളിലേക്കും മുന്നിട്ട് വരിക, തിന്മകളിൽ നിന്ന് പൂർണമായി മാറി നിൽക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅശറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പിന്റെയും തറാവീഹിന്റെയും ദാനധർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ കനംതൂങ്ങുന്ന അമലായി അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك